السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഇസ്ലാമിക അഖീദ പഠിപ്പിക്കുന്ന അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നാം വിവരിക്കാറുള്ളത്. ഫഇദ ഖീല ലക മൻ റബ്ബുക ഫഖുൽ റബ്ബി അല്ലാഹ്. ആരാണ് നിന്റെ റബ്ബ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ നീ പറയുക, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. സുബ്ഹാനഹു വ തആല, അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ ഉടമപ്പെടുത്തുന്നത്, അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത്, അവനാണ് എൻ്റെ റബ്ബായിട്ടുള്ളത് എന്നത് അംഗീകരിക്കുന്ന ഒരാൾ, അവനോട് ചോദിക്കപ്പെട്ടേക്കാവുന്ന രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിഞ്ഞു എന്നതാണ്. നിന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് നീ പറയുന്നു, നീ ആകട്ടെ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. സുബ്ഹാനഹു വ തആല, അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിന്നെ സൃഷ്ടിച്ച സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് എന്ന ചോദ്യം സ്വാഭാവികമായും അടുത്ത ചോദ്യം അതാണ്. അതുകൊണ്ട് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അതാണ്. ഫഇദ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ബിമ അറഫ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ എങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ മനസ്സിലാക്കിയത്, അവനുണ്ട് എന്നതിന് നിനക്കുള്ള തെളിവ് എന്താണ് എന്ന് നിന്നോട് ചോദിച്ചാൽ, ഫഖുൽ, നീ പറയണം, ബിആയാതിഹി വ മഖ്ലൂഖാതിഹി, ബിആയാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞത്. ആയത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആയാത്തുൻ കൗനിയ, പ്രാപഞ്ചികമായ ആയത്തുകളാണ്. പ്രപഞ്ചത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ വസ്തുക്കളെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, ഒരു രക്ഷിതാവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളില്ലാത്ത ഒരു സൃഷ്ടിയുമില്ല. അതാണ് ഒന്നാമത്തെ ആയത്ത്, ആയാത്തുൻ കൗനിയ. രണ്ടാമത്തേത് ആയാത്തുൻ ശറഈയ, മതപരമായ ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതിനേറ്റവും പ്രബലമായ ഉദാഹരണമാണ്. ഖുർആനിലെ ഓരോ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൂർണ്ണതയെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കി തരുന്നവയാണ്. ഫഖുൽ, നീ പറയുക, ബി ആയാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അല്ലാഹു ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, അവനെക്കുറിച്ച് ഞാൻ പഠിച്ചത്, അവനെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞത്. വ മഖ്ലൂഖാതിഹി, അതുപോലെ അവന്റെ സൃഷ്ടികളിൽ നിന്നാണ് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്. വമിൻ ആയാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളിൽപ്പെട്ട ചിലത്, അല്ലൈലു വന്നഹാർ, രാത്രിയും പകലുമാണ്, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനുമാണ്, ഇവയെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അല്ലാഹുവിന്റെ ആയത്തുകളാണ്. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ളവർക്ക് ലആയാത്ത്, ദൃഷ്ടാന്തങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. വമിൻ മഖ്ലൂഖാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ പെട്ടതാണ് അസ്സമാവാത്തു സബ്, ഏഴ് ആകാശങ്ങൾ. വൽ അറദൂന സബ്, ഏഴ് ഭൂമികൾ. വിശുദ്ധ ഖുർആനിൽ ഏഴ് ഭൂമികളെ കുറിച്ചുള്ള പരാമർശമുണ്ട്, ഹദീസുകളിലും അത് വന്നിട്ടുണ്ട്. വമൻ ഫീഹിന്ന, ഈ ആകാശങ്ങളിലും ഭൂമിയിലും ജീവിക്കുന്ന സർവജീവജാലങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, അതല്ലാത്ത മറ്റു ജീവജാലങ്ങൾ, ഇവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ പെട്ടതാണ്. വമാ ബൈനഹുമ, അവക്കിടയിലുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണ്. വമിൻ ആയാതിഹി ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും, സൂര്യനും ചന്ദ്രനുമെല്ലാം. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല, അവയോട് സഷ്ടാംഗം നമിക്കാൻ പാടില്ല, അവയെ ആരാധിക്കാൻ പാടില്ല. വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ, അവയെ എല്ലാം സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവനു മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക, ആ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ. ഇത്രയും ഈ പറഞ്ഞ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കേണ്ട വിഷയങ്ങളിലൊന്നാണിത്. പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്നവർ, തങ്ങളുടെ ദേഹേച്ഛകൾ, തോന്നിവാസങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർ അവരുടെ വാദങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ എന്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തുന്ന, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി നൽകുന്ന തെളിവുകൾ ധാരാളമുണ്ട്. അല്ല, ഒരു നിലക്കു പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്, അവൻ്റെ പൂർണ്ണതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്, അവൻ്റെ അറിവിനെക്കുറിച്ചും അവൻ അങ്ങേയറ്റം യുക്തിമാനാണ് എന്നതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ, ഉലമാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്ന പ്രധാനപ്പെട്ട നാല് തെളിവുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ദലീലുൽ അഖ്ലി, മനുഷ്യന്റെ ബുദ്ധിയാണ്. മനുഷ്യന്റെ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് സംശയമില്ലാതെ അംഗീകരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ദലീലുൽ ഫിത്റി, മനുഷ്യന്റെ പ്രകൃതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു ഉണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന, അത് അംഗീകരിക്കാൻ കഴിയുന്ന മനസ്സുമായി കൊണ്ടാണ്, അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഹൃദയവുമായി കൊണ്ടാണ്. മൂന്നാമത്തേത് അദ്ദലീലു ശർഇ, മതപരമായ തെളിവുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അവതരിപ്പിച്ച തെളിവുകളാണ്. നാലാമത്തേത് അദ്ദലീലുൽ ഹിസ്സി, മനുഷ്യർക്ക് അവരുടെ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ട തെളിവുകളാണ്. നാല് തെളിവുകൾ. ഒന്ന് ബുദ്ധിപരമായത്, രണ്ട് അവന്റെ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്, മൂന്ന് അല്ലാഹുവിന്റെ ദീൻ അതിലൂടെ അറിയിക്കുന്ന തെളിവുകൾ, നാലാമത്തേത് അവന്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന തെളിവുകൾ. ഈ നാല് കാര്യങ്ങളും സഹോദരങ്ങളെ, ഓരോരുത്തരും അവക്ക് കീഴിൽ വരുന്ന തെളിവുകൾ ചിന്തിക്കുകയാണ് എങ്കിൽ അനേകമോന് കണ്ടെത്താൻ സാധിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കാവുന്ന ന്യൂനതകളിൽ ഒന്നാണ്, ചില ആളുകൾ ചിലപ്പോൾ വിളിച്ചു ചോദിക്കാറുണ്ട്, അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കാതിരിക്കുക എന്നത്, അവൻ മുസ്ലിമായതിനു ശേഷം, അവൻ അല്ലാഹുവിന്റെ ദീൻ പാലിക്കുന്ന ആളായതിനു ശേഷം, നിസ്കരിക്കുന്നതിന് ശേഷം എന്താണ് റബ്ബുണ്ട് എന്നതിനുള്ള തെളിവ്? ഒരു തെളിവ് പോലും അവന് അവന്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കുന്നതായി കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അവൻ തന്റെ ദീൻ അതിനെ വളരെ നിസ്സാരമാക്കി കാണുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഈ നാല് തെളിവുകളും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് വിവരിക്കാം. ഒന്നാമത്തേത് അദ്ദലീലുൽ അഖ്ലി, ബുദ്ധിപരമായ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിന് ഏറ്റവും ശക്തമായ തെളിവ് മനുഷ്യന്റെ ബുദ്ധിയിലൂടെ തന്നെ അവന് ലഭിക്കുന്നതാണ്. എന്തിനധികം ചെറിയ കുട്ടികൾ, അവരുടെ ബുദ്ധിയിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് അറിയിക്കുന്ന ഈ ബുദ്ധിപരമായ തെളിവിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം മനുഷ്യന്റെ ബുദ്ധി ഏതൊരു പ്രവൃത്തി കാണുന്നുണ്ട് എങ്കിലും അത് ചെയ്ത ഒരാൾ അതിനു പിന്നിലുണ്ട് എന്ന് അംഗീകരിക്കുന്ന ബുദ്ധിയാണ്. അതില്ലാതെവന് ചിന്തിക്കാൻ സാധിക്കുകയില്ല. എന്തൊരനക്കമുണ്ടായാലും അത് അനക്കിയ ഒരാൾ വേണം, അതിനൊരു കാരണം വേണം. എന്തൊരു ശബ്ദമുണ്ടായാലും അത് പുറപ്പെടുവിപ്പിച്ച ഒരാൾ വേണം. അത് മനുഷ്യന്റെ കേവല ബുദ്ധിയാണ്. എന്തൊരു വിഷയമുണ്ടാകട്ടെ അതിനു പിന്നിലൊരു കാരണമുണ്ടായിരിക്കണം. ചെറിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടെ പിന്നിൽ നിന്ന് ഒന്ന് കൈകൊട്ടിയാൽ, ഒരു ശബ്ദമുണ്ടാക്കിയാൽ അവർ തിരിഞ്ഞു നോക്കും ആരാണ് ശബ്ദമുണ്ടാക്കിയത് എന്ന് അറിയുന്നതിന് വേണ്ടി. കുട്ടികളെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു ശബ്ദമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കുമെന്ന്? ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടായിരിക്കും എന്ന ബുദ്ധിപരമായ തെളിവുകൾ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ തിരിഞ്ഞു നോക്കുന്നത്. അല്ല, ആ കുട്ടിക്ക് ഒരു വാക്കുപോലും പറയാൻ സാധിക്കുന്നതിന് മുൻപ് അതിനറിയാം ഒരു ശബ്ദമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരിക്കും. വെറുതെ പ്രപഞ്ചത്തിൽ ഒരു ശബ്ദമുണ്ടാവുകയില്ല എന്ന് കുട്ടികൾക്കറിയാം. ഏതൊരു പ്രവൃത്തിക്കു പിന്നിലും അതിലൊരാളുണ്ടായിരിക്കും എന്ന് അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് കുട്ടി തിരിഞ്ഞു നോക്കില്ല, അതിന് ചെവിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബുദ്ധി കുട്ടിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ചമെല്ലാം യാദൃശ്ചികമായി വെറുതെ അങ്ങുണ്ടായതാണ്, ഒന്നുമില്ലാതെ ഒരു ദിവസം പെട്ടെന്നങ്ങ് വെറുതെ അങ്ങ് ഉണ്ടായിപ്പോയതാണ് എന്നു പറയുന്ന ഒരു വ്യക്തി, അയാളൊരു വഴിയിലൂടെ ഇരുട്ടത്തെങ്ങനെ നടന്നു പോവാൻ, പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കി, ഒന്നും കാണാനില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ വിചാരിക്കും ഈ പ്രപഞ്ചം തന്നെ വെറുതെ ഉണ്ടായി, ഇതിന്റെ ഉള്ളിൽ ഒരു ഒച്ച അങ്ങ് വെറുതെ ഉണ്ടായാൽ എന്താണ് എന്ന് വിചാരിച്ചാൽ തിരിഞ്ഞു നടന്നു പോവും. ഇക്കണ്ട പ്രപഞ്ചമെല്ലാം വെറുതെ ഉണ്ടായി എങ്കിൽ എന്തുകൊണ്ടൊരു ചെറിയ ശബ്ദം വെറുതെ ഉണ്ടായിക്കൂടാ? ഇതെല്ലാം കേവല യാദൃശ്ചികതയായിരുന്നു എങ്കിൽ ഇതിനുള്ളിൽ നടക്കുന്നത് മുഴുവൻ യാദൃശ്ചികതയാകേണ്ടതായിരുന്നു. ഇത് കേവല ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഈ വിഷയത്തിൽ നിങ്ങളുമായി ഒരു വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, വാദപ്രതിവാദം നടത്താം. അങ്ങനെ അവർ സമയം നിശ്ചയിച്ചു, ദിവസം നിശ്ചയിച്ചു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം. സമയം വന്നെത്തി, ആളുകൾ കാത്തു നിൽക്കുകയാണ്. അബൂ ഹനീഫയെ കാണാനില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിതച്ചുകൊണ്ടുവരുന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വൈകാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കരയിലെത്തിയപ്പോൾ അവിടെ ആ പുഴ കടക്കാൻ ഒരു തോണിയോ മറ്റോ ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് കടക്കാൻ എന്താണ് വഴി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല കുറെ മരത്തടികൾ ഇങ്ങനെ ഒഴുകി വന്നു. ഈ മരത്തടികളെല്ലാം അതിങ്ങനെ ചേർന്ന് വന്ന് നിന്നു. എവിടെ നിന്നാണെന്ന് അറിയില്ല കുറെ കയറും കുറെ വള്ളിയും ഒക്കെ ഇങ്ങനെ കൂടി ചേർന്ന് വന്നു. അതെല്ലാം ഈ മരത്തടികൾ അങ്ങ് വരിഞ്ഞു കെട്ടി, സ്വയം തന്നെ വരിഞ്ഞു കെട്ടി. ഞാനതിൻ്റെ മേലെ വെറുതെ ഇങ്ങനെ കയറി നോക്കിയപ്പോൾ അത് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് അപ്പുറത്തെ കരയിലേക്ക് എത്തി. യുക്തിവാദികൾ പറഞ്ഞു, കണ്ട മതവിശ്വാസികൾ, ഇവരെ കറാമത്തിൻ്റെ കഥകളാണിത്, അത്ഭുത സിദ്ധികളുടെ കഥകളാണിത്, അല്ലേ? എന്തൊരു പൊട്ടത്തരമാണ് ഈ പറയുന്നത്! ഇതെങ്ങനെ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കേവലം ഒരു നദിയിൽ ഒരു ചങ്ങാടം വെറുതെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചങ്ങാടം അത് ഒഴുകി വരുന്ന നദിയും അത് ഉൾക്കൊള്ളുന്ന ഭൂമിയും അതിലുള്ള വൃക്ഷങ്ങളും അതിൽ ജീവിക്കുന്ന മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും അതിനു മുകളിലുള്ള ആകാശവും അതിനപ്പുറത്തുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഇതെല്ലാം വെറുതെ ഉണ്ടായി എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ടൊരു ചങ്ങാടം വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കേവല ബുദ്ധിയാണിത്. ഒരിക്കൽ ഒരു അറബിയായ ഒരു ഗ്രാമീണനായ അറബി അയാളോട് ചില ആളുകൾ ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? അള്ളാഹു ഉണ്ട് എന്ന് നിനക്കെന്താ തെളിവ്? അയാൾ ഗ്രാമീണനായ അറബിയാണ്, ഒട്ടകങ്ങളോടൊപ്പം ജീവിക്കുന്നയാളാണ്. അയാൾ പറഞ്ഞു, അൽബഅറതു തദുല്ലു അലൽ ബഈർ, മരുഭൂമിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഒട്ടകത്തിന്റെ കാഷ്ടം വീണ് കിടക്കുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാകും അവിടെ കൂടെ ഒട്ടകം പോയിട്ടുണ്ട്. വെറുതെ അവർ ഒട്ടക കാഷ്ടം അവിടെ വീണ് കിടക്കില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വആസാറു സൈരി തദുല്ലു അല അൽ മസീർ, കാൽപ്പാടുകൾ കണ്ടാൽ ആ കാൽപ്പാടുകളിലൂടെ ചില ആളുകൾ നടന്നുപോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. فَسَمَاءٌ ذَاتُ أَبْرَاجٍ وَأَرْضٌ ذَاتُ فِجَاجٍ وَبِحَارٌ ذَاتُ أَمْوَاجٍ أَلَا تَدُلُّ عَلَى الْخَبِيرِ اللَّطِيفِ. അങ്ങനെയാണ് എങ്കിൽ അനേകം വഴികൾ കൂട്ടുപിടഞ്ഞു കിടക്കുന്ന ഈ ഭൂമി, അതിൽ അവസാനിക്കാതെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം, ആകാശത്തിൽ അനേകം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അവയുടെ മണ്ഡലങ്ങൾ, ഇവയെല്ലാം സൂക്ഷ്മജ്ഞാനിയായ അങ്ങേറ്റം അറിവുള്ളവനായ സർവ്വതും അറിയുന്ന ഒരു റബ്ബ് അവനെ കുറിച്ച് അറിയിക്കുന്നില്ലേ? സാധാരണ ബുദ്ധിയാണത്. ഒരു ഗ്രാമീണ അറബി അയാൾ പറഞ്ഞ തെളിവാണ്. അൽ ഇമാം അഷ്ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ബിമ അറഫ്ത റബ്ബക, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലായത്? അതല്ലെങ്കിൽ താങ്കൾ അതിന്റെ തെളിവായി പറയുന്ന കാര്യങ്ങളിൽ ഒന്നെന്താണ്? അദ്ദേഹം പറഞ്ഞു, വറഖത്തു തൂത്ത്, അവിടെ പ്രചാരത്തിലുള്ള ഒരു ചെടിയുടെ ഇലയാണത്. തഅമുഹ വാഹിദ്, അതിന്റെ രുചി ഒന്നാണ്. വലൗനുഹ വാഹിദ്, അതിന്റെ നിറം ഒന്നാണ്. വറീഹുഹ വാഹിദ്, അതിന്റെ മണം ഒന്നാണ്. രുചിയും നിറവും മണവും ഒക്കെ ഒന്നാണ്. തഅകുലുഹ ദൂദത്തുൽ ഖസ് യഖ്റുജു മിൻഹൽ ഹരീർ, പട്ടുനൂൽ പുഴു ആ ഇല ഭക്ഷിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് പട്ടുനൂലാണ്. വഹീന തഅകുലുഹ നഹൽ യഖ്റുജു മിൻഹൽ അസൽ, തേനീച്ച അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് തേനാണ്. വഹീന തഅകുലുഹ ശാ يَنْمُو فِيهَا اللَّحْمُ وَيَزْدَادُ فِيهَا اللَّبَنُ, ആട് അത് ഭക്ഷിച്ചാൽ അതിന്റെ ശരീരത്തിലെ മാംസമാണ് വർദ്ധിക്കുന്നത്, അതിന്റെ അകിടിലെ പാലാണ് വർദ്ധിക്കുന്നത്. وَحِينَ تَأْكُلُهَا الظِّبَاءُ تُغَذِّيهَا وَيَنْعَقِدُ فِي نَوَافِجِهَا الْمِسْكُ, കസ്തൂരിമാൻ അത് ഭക്ഷിച്ചാൽ അതിന്റെ വയറ്റിൽ ഉണ്ടാകുന്നത് കസ്തൂരിയാണ്. ഫമനില്ലദീ ജഅല ഹാദിഹിൽ അഷ്യാ മുതഅദ്ദിദത ഇഫ്റാജാത് മുഖ്തലിഫത നതായിജ് മഅ അന്ന അൽഗിദാ വാഹിദ്. ഇവയെല്ലാം കഴിക്കുന്ന ഭക്ഷണം ഒന്നാണ്, ഒരേ ഇലയാണ്, പക്ഷേ അത് വയറ്റിലേക്ക് എത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ ഈ രൂപത്തിൽ വ്യത്യസ്തമാക്കിയതാരാണ്? ഹു അല്ലാഹ്, അല്ലാഹുവാണ്. മനുഷ്യന് സാധിക്കും ഒരേ സാധനത്തിന്റെ ഒരു സ്ഥലത്തിൽ ഉള്ളിലേക്കിടാൻ. പുറത്തു വരുന്നത് തീർത്തും വ്യത്യസ്തമായ സാധനങ്ങൾ. കസ്തൂരി, അതിൻ്റെ മണം വ്യത്യസ്തമാണ്. പാല്, അതിൻ്റെ രുചി വ്യത്യസ്തമാണ്. തേൻ, അതിൻ്റെ രുചി വ്യത്യസ്തമാണ്. പട്ടുനൂൽ, അതിൻ്റെ സ്വഭാവങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഒരേ വ്യത്യസ്ത ജീവികൾ ഒരേ വസ്തു കഴിക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മനുഷ്യൻ എത്ര കാലം പണിയെടുത്താലാണ് ഇതിന് സമാനമായ ഏതെങ്കിലും ഒരു രണ്ട് കാര്യം ഉണ്ടാക്കാൻ സാധിക്കുക? സുബ്ഹാനല്ലാഹ്. ഈ കാണുന്ന പ്രപഞ്ചം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയതാണ് എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് സമാനമായ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ പുറം ഭാഗം അത് ഉറച്ച വെള്ളി കൊണ്ടാണ്, ശക്തിയുള്ള ഉറച്ച പൊട്ടിപ്പോകാത്ത വെള്ളി കൊണ്ടാണ് അതിൻ്റെ പുറം തോടുള്ളത്. അതിൻ്റെ ഉൾഭാഗമാകട്ടെ അവിടെയുള്ളത് ഉരുക്കിയ സ്വർണമാണ്. ആ പുറന്തോടിന്, വെള്ളി കൊണ്ടുള്ള പുറന്തോടിന് ഒരു വാതിലില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതാ ആ ഗുഹക്കുള്ളിൽ നിന്ന് കേൾവിയും കാഴ്ചയുമുള്ള ഒരു ജീവി പുറത്തിറങ്ങി വരുന്നു. എങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ? എന്തോ അത്ഭുത കഥയാണ്. കോഴിമുട്ടയാണത്. കോഴിമുട്ടയുടെ പുറന്തോട് വളരെ ഉറപ്പുള്ളതാണ്. അതിൻ്റെ ഉൾഭാഗം സ്വർണത്തിൻ്റെ നിറമുള്ള വസ്തുവാണ്, ഒലിച്ചിറങ്ങുന്ന വസ്തുവാണ്. കുറച്ചു ദിവസം അതിന് മുകളിൽ കോഴി അടയിരുന്നാൽ അതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? കേൾവിയും കാഴ്ചയുമുള്ള ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. മനുഷ്യന് സാധിക്കുമോ? ആരാണ് അതിനുള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിച്ചത്? ആരാണ് അതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. നോക്കൂ, ഈ ഈ പറഞ്ഞ ഫലം പറഞ്ഞിട്ടില്ല എങ്കിൽ, അതൊരു കോഴിമുട്ടയാണ് എന്ന് പറയാതെയാണ് നിങ്ങളിത് കേൾക്കുന്നത് എങ്കിൽ ആളുകൾ പറയും എന്തോ ഒരു അത്ഭുത കഥയാണ് ഈ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അതിനെ പഠിച്ചത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിലേക്കും ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, ഒരു ഖാലിഖായ ഒരു അള്ളാഹു ഉണ്ട്, റബ്ബുണ്ട് എന്ന കാര്യം അവന് സംശയമില്ലാതെ ബോധ്യപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സ്സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ അം ഖുലിഖു മിൻ ഗൈരി ഷൈ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവർ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണോ? അത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. ഒരു ചെറിയ വസ്തു പോലും വെറുതെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുകയില്ല. അവസാനം നിരീശ്വരവാദികൾ ഈ ചോദ്യത്തിന് വെറുതെ ഒരു ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്നത് അവനറിയാം. മിസറിലുണ്ടായിരുന്ന ഈജിപ്തിലുണ്ടായിരുന്ന ഒരു നിരീശ്വരവാദി അവസാനം അയാൾ പറഞ്ഞു, വെറുതെ ഉണ്ടായാലും ഒരു സാധനം ഉണ്ടാവും. അയാൾ അതിന് ഉത്തരമായി പറഞ്ഞത്, വെറുതെ ഉണ്ടായാലും ഒരു സാധനം ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ശൂന്യതയിൽ നിൽക്കാൻ, എന്നാലും ഒരു വസ്തു ഉണ്ടാവും, അത് ഉണ്ടാക്കേണ്ട ഒരാൾ ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അത് പറയാൻ സാധിക്കുക? അവൻ പണ്ട് മുസ്ലിമായിരുന്നു, പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ചു പോയതാണ്. എന്നിട്ട് അവൻ പറഞ്ഞത്, അവൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ചില ആളുകൾ ചോദിച്ചു, ഒരാൾ കുറച്ച് അക്ഷരങ്ങൾ ഒരു പെട്ടിയുടെ ഉള്ളിലാക്കി അതിങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നാൽ അതിൽ നിന്ന് ഒരിക്കലും ഒരു കവിതയോ ഒരു ലേഖനമോ ഒരു പുസ്തകമോ ഉണ്ടാവുകയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ മുഴുവൻ എടുത്ത് ഒരു പെട്ടിക്കുള്ളിലാക്കി അതിങ്ങനെ മില്യൺ കണക്കിന് തവണ കുലുക്കിയാൽ അതിലേതെങ്കിലും ഒരു തവണ ഖുർആൻ ഉണ്ടാകും. ഈ വലിയ ബുദ്ധി പറഞ്ഞ മനുഷ്യൻ അവസാനം, അയാൾ ജീവിതം എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് കപ്പലിൽ നിന്ന് ചാടി അവസാനം ആത്മഹത്യ ചെയ്തിട്ടാണ് നശിച്ചു പോയത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, കേവല ബുദ്ധിയാണ് ഇത്. അം ഖുലിഖു മിൻ ഗൈരി ഷൈ, വെറുതെ അങ്ങ് അവരുണ്ടായതാണോ? ഈ കാണുന്ന കണ്ണും മൂക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇതങ്ങ് വെറുതെ പടക്കപ്പെട്ടതാണോ? അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചിരിക്കുന്നത്? അവർ സ്വയം സൃഷ്ടിച്ചതാണോ? അം ഖലഖു സമാവാതി വൽ അർദ, അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ല യൂഖിനൂൻ, എന്നാൽ അവർ ദൃഢവിശ്വാസമില്ലാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, ഖുതിൽ അൽ ഇൻസാൻ മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറ. ഖുതിൽ അൽ ഇൻസാൻ, അല്ലാഹുവിനെ നിഷേധിക്കുന്ന മനുഷ്യൻ അവൻ നാശമടയട്ടെ, അവൻ നശിക്കട്ടെ. മാ അക്ഫറ, അവൻ എത്ര വലിയ നിഷേധിയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖ, ഒരു ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു ബീജകണികയിൽ നിന്നാണ് അല്ലാഹു അവനെ പടച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് അവൻ ഈ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ടാണ് അവൻ ഇത്ര വലിയ നിഷേധിയായി മാറിയത്. അവൻ്റെ തുടക്കം കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ബീജകണികയിൽ നിന്നാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖ, മിൻ നുത്ഫത്തിൻ ഖലഖ, അതിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ രൂപപ്പെടുത്തിയത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള ഏറ്റവും ശക്തമായ തെളിവ് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ഒന്നാമത്തെ തെളിവ് അതാണ്. രണ്ടാമത്തേത് അദ്ദലീലുൽ ഫിത്റി, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയാണ്. മനുഷ്യൻ്റെ പ്രകൃതം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ശക്തമായ തെളിവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, മാ മിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു അലൽ ഫിത്റ, ഒരു കുട്ടിയും ജനിക്കുന്നില്ല ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പടച്ചിരിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയുന്ന, അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ ഹൃദയവുമായിക്കൊണ്ടാണ്. അവന്റെ മാതാപിതാക്കളാണ് അവന്റെ ശുദ്ധ പ്രകൃതിയെ നശിപ്പിക്കുകയും അവനെ യഹൂദനോ മജൂസിയോ നസ്രാനിയോ ഒക്കെ ആക്കി മാറ്റുകയും ചെയ്യുന്നത്. ഈ ഹദീസ് മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉണ്ട് എന്ന കാര്യം അത് ഉറപ്പോടുകൂടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില ഹദീസുകളിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഖലഖ്തു ഇബാദി ഹുനഫാ കുല്ലഹും, എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഹുനഫാക്കളായിക്കൊണ്ടാണ്. എന്താണ് ഹനീഫ് എന്നത് ഞാൻ നമ്മൾ മുൻപ് വിശദീകരിച്ചതാണ്. അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ചാഞ്ഞ രൂപത്തിലാണ് മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജ്താലതുഹുമു ശയാത്തീൻ, പിന്നീട് പിശാചിക്കളാണ് അവരെ ആ മാർഗത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടത്. എന്താണ് സഹോദരങ്ങളെ മനുഷ്യന്റെ പ്രകൃതത്തിലുണ്ട് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ ശുദ്ധി? അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയോട് നിങ്ങൾ സത്യം പറയണമെന്ന് പഠിപ്പിച്ചു നോക്കൂ, അത് നന്മയാണ് എന്ന് ആ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ആ ചെറിയ കുട്ടിയോട് കളവ് പറയണമെന്ന് പഠിപ്പിച്ചു നോക്കൂ, ആ കുട്ടി അത് പ്രയാസകരമായിട്ടാണ് മനസ്സിലാക്കുക. കളവ് പറയുക എന്നത് തെറ്റാണ് എന്ന കുട്ടിക്കറിയാം, സത്യം പറയുക എന്നതാണ് ശരിയെന്ന കുട്ടിക്കറിയാം. ആരാണ് കുട്ടി അത് പഠിപ്പിച്ചത്? ആരാണ് നന്മയോട് താല്പര്യമുണ്ടാക്കുന്ന, അതിനോട് ചായ്വുണ്ടാക്കുന്ന ഹൃദയവുമായി ആ കുട്ടിയെ ജനിപ്പിച്ചത്? സത്യം അസത്യം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കുട്ടിയുടെ, ചെറിയ ഒരു കുട്ടി അതിനെ സത്യം പറയണം മോനെ, അതാണ് ശരിയായിട്ടുള്ളത്, കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ വാപ്പ ഏതെങ്കിലും ഒരു തവണ ആദ്യമായി കുട്ടിയോട് മോനെ ഒന്ന് കളവ് പറയും, വാപ്പ അവിടെ ഇല്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് പ്രയാസകരമായി അനുഭവപ്പെടും. കളവ് പറയുക എന്നത് ശരിയല്ല എന്നാ കുട്ടിക്കറിയാം. ആരാണ് നന്മയോടുള്ള ഈ ചായ്വ് ഹൃദയത്തിൽ നിശ്ചയിച്ചത്? ഒരാളെ സഹായിക്കണം, പ്രയാസമനുഭവിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്യണം എന്നൊരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്കത് സ്വീകരിക്കാൻ എളുപ്പമുള്ളതാണ്, അത് നന്മയാണ് എന്ന് ആ കുട്ടിക്കറിയാം. എന്നാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ പോയി രണ്ട് അടിയടിച്ചോ എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് പ്രയാസകരമായി തോന്നും, അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. കുട്ടിക്കറിയാം അത് തിന്മയാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ മനസ്സിൽ നന്മയും തിന്മയും ഈ രൂപത്തിൽ നന്മയോടുള്ള ചായവും തിന്മയോടുള്ള വെറുപ്പും ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ ഫിത്റത്താണത്. അതിൻ്റെ തെളിവുകളായി ചില പണ്ഡിതന്മാർ അവർ ഉദ്ധരിച്ച സംഭവങ്ങളിൽ ഒന്നായിക്കണം. ഒരാളോട് ചോദിക്കപ്പെട്ടു, ബിമ അറഫ്ത റബ്ബക്, അല്ലാഹു ഉണ്ട് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അയാൾ പറഞ്ഞു, ബിദൗഖി ഹലാവത്തി ത്വാഅത്ത് വതജറുഇ മറാറത്തിൽ മുഖാലഫ. അയാൾ പറഞ്ഞു, നന്മകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിനുണ്ടാകുന്ന ആനന്ദം, തിന്മകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിനുണ്ടാകുന്ന പ്രയാസം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. ആർക്കാണ് ഇത് അനുഭവപ്പെടാത്തത്? പ്രയാസം വഴിയിൽ ഒരാളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കാൻ, അയാൾക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് നീ കയ്യിൽ വെച്ചു കൊടുത്തു, അയാളെ സഹായിച്ചു. എങ്ങനെയാണ് നിനക്ക് നിന്റെ ഹൃദയത്തെ കാണാൻ സാധിക്കുന്നത്? ആകെ ബുദ്ധിമുട്ടായി, പ്രയാസമായി എന്നാണോ തോന്നുന്നത്? അതല്ല, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളെ സഹായിച്ചപ്പോൾ ഹൃദയത്തിനൊരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടോ? വേദനിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ തോളിൽ കൈവച്ച്, ഇല്ല സാരല്ല ഇൻഷാല്ല ഇത് മാറിക്കോളും എന്ന് പറയുമ്പോൾ എന്താണ് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത്? സ്വസ്ഥതയാണോ, സമാധാനമാണോ, അതല്ല ഭയങ്കര പ്രയാസമാണോ? നന്മകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ആനന്ദം അത് ഏതൊരാൾക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ്. നിരീശ്വരവാദികൾ വരെ ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും. സത്യം പറയണം, സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. എന്തിനു സത്യത്തിനു വേണ്ടി നിലകൊള്ളണം? എന്ത് കളവിന് വേണ്ടി നിലകൊണ്ടാൽ എന്താണ് പ്രശ്നം? എന്താണ് അതിനുള്ള ഉത്തരം? എന്താണ് നന്മ ചെയ്യുന്നത്? ഹൃദയത്തിൽ മനസ്സിന് റാഹത്തുണ്ടാക്കുന്നുണ്ട് അല്ലേ? ഒരാളായിട്ട് തെറ്റി വന്നു കഴിഞ്ഞാൽ എന്താ വീട്ടിലെത്തിയുള്ള അവസ്ഥ? ഇതുവരെ നല്ലപോലെ ബന്ധം നിലനിർത്തിയിരുന്ന ഒരാളുമായിട്ട് തെറ്റി എന്ന് വിചാരിക്കുക, അങ്ങാടിയിൽ വെച്ച് പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക, അയാളുമായി സംസാരമുണ്ടായി, വീട്ടിലെത്തിയാൽ എന്താ അവസ്ഥ? ഓ ഒരാളായിട്ടും തെറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? അല്ല, പ്രയാസമാണ്. എന്തുകൊണ്ടാണ് ഒരാളുമായി തെറ്റുമ്പോൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഹൃദയം തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് വേദന അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നന്മ ചെയ്യുമ്പോൾ അതിന് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്? അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണത്. അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ, റബ്ബില്ലായിരുന്നെങ്കിൽ നന്മ എന്നതിന് എന്തർത്ഥമാണുള്ളത്? തിന്മ എന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഫിത്റത്തിലുള്ള ഈ തെളിവ് അത് ഏറ്റവും ശക്തമായ തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണത്. നിരീശ്വരവാദികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണത് അല്ലേ? നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് എന്താണ്? നീതി വേണം, സത്യം പുലരണം. എന്തിനാണ് നീതി പുലരുന്നത്? എന്താ നീതി ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പം? എന്തതിനൊരു ഉത്തരം എന്താ ഉള്ളത്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീതി പാലിക്കുക എന്നത് പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലാണ്. ഒരാൾ നീതി ചെയ്തില്ല, എന്താ കുഴപ്പം? അള്ളാഹു ഇല്ല എങ്കിൽ നീതി എന്തിനാണ്? എന്ത് ആവശ്യമാണുള്ളത്? അതുകൊണ്ടാണ് അല്ലേ, ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, അയാളെ 2 അടി ഒരാൾ അടിച്ചു വിചാരിക്കുക, നന്നായി 2 മർദ്ദനം, നന്നായി അയാൾ 2 തവണ മർദ്ദിച്ചു എന്ന് വിചാരിക്കുക, അയാൾ തിരിച്ച് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് തിരിച്ചു പറയാൻ, ഈ പ്രപഞ്ചത്തിൽ കുറച്ച് കെമിക്കലുകൾ കൊണ്ടുണ്ടായ, രാസവസ്തുക്കൾ കൊണ്ടുണ്ടായ 2 ബോഡികൾ മാത്രമാണ് നമ്മൾ, നിനക്ക് 2 അടിയുണ്ട് കിട്ടി, അതിപ്പോൾ എന്താ കുഴപ്പം? എന്തിനപ്പോൾ ഇതിന് പകരം ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ അയാൾ അംഗീകരിക്കുമോ? ഒരിക്കലും അയാൾ അംഗീകരിക്കില്ല. അയാൾക്കറിയാം നീതി കിട്ടണം, അയാളുടേതായ ഒരു സമ്പത്ത് ഒരാൾ കവർന്നെടുത്താൽ എനിക്കത് തിരിച്ചു കിട്ടണമെന്ന് അയാൾ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ട് വേറെ ആൾക്ക് എടുത്തുകൂടാ എൻ്റെ സമ്പത്ത്? നീതി എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരിക്കലും വിട്ടുപിരിയാൻ സാധിക്കാത്ത രൂപത്തിൽ നിശ്ചയിച്ച കാര്യമാണ്. ഒരാളും പഠിപ്പിച്ചിട്ടല്ല അത്, ആരെങ്കിലും സ്കൂൾ പഠിപ്പിച്ചിട്ട് നീതിയെക്കുറിച്ചിട്ടും മറ്റൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടാക്കി, ചെറിയ കുട്ടിയാണെങ്കിൽ വരെ അല്ലേ, 2 മക്കളുണ്ട്, ഒരുത്തൻ മറ്റൊരുത്തനെ അടിച്ചാൽ ബാപ്പാൻ്റെ അടുത്തേക്ക് വരും, ഉപ്പാപനെന്നെ തല്ലിക്കുന്നു, എനിക്കിതിനൊരു പരിഹാരം ഇപ്പം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ നീതിയെക്കുറിച്ചുള്ള ചിന്തയാണ്, അത് ഹൃദയത്തിലുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഫിത്റത്താണത്. അതുകൊണ്ട് ഈ ഫിത്റത്ത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അവർ എത്രയെല്ലാം നിഷേധിച്ചാലും മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ചില സന്ദർഭത്തിൽ അറിയാതെ പുറത്തിയാടും. അതെ, നമ്മുടെ നാട്ടിൽ തന്നെ നിരീശ്വരവാദികളുടെ നേതാവായിരുന്ന വലിയ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾ, അയാൾക്കെതിരെ വലിയ ഒരു അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അയാൾ അറിയാതെ പറഞ്ഞുപോയി, മുകളിൽ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ വന്നുപോയതാണ്. അവരുടെ ഹൃദയത്തിൽ നിഷേധിക്കാൻ കഴിയാതെ, അള്ളാഹു ഉണ്ടെന്നും കൂടിയല്ല, അള്ളാഹ് മുകളിലാണെന്നും കൂടി അയാൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആലോചിക്കണം, അത് ഫിത്റത്തിന്റെ തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുകളിലുണ്ട് എന്നത് ഹൃദയത്തിലുള്ള കാര്യമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരു ജഹ്മിയായ ഒരാൾ വന്നു, അള്ളാഹു മുകളിലാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് അയാളുടെ വാദം. ഇയാൾ വന്നിരിക്കുന്നത് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ഒരു സഹായം ലഭിക്കണമെന്ന അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം കുറച്ചു നേരം അയാളെ ശ്രദ്ധിച്ചതേയില്ല. അയാൾ കുറേ തവണ പറയും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും, അയാളെ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുത്തി. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവെ എന്നെ ഒന്ന് കാക്കണേ, ഈ പ്രയാസം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞ് അയാൾ മുകളിലേക്ക് നോക്കി. ഷൈഖുൽ ഇസ്ലാം ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്തിനപ്പം മുകളിലേക്ക് നോക്കിയത്, മുകളിൽ ആരാണുള്ളത്, ആരാണ് മുകളിലുള്ളത്, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരെ വരെ നിങ്ങൾ നോക്കൂ, ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആ ചെയ്യൽ, ഇങ്ങനെയാണോ ദുആ ചെയ്യൽ, അല്ല, അള്ളാഹ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ദുആ ചെയ്യേണ്ടി, എന്തിനാ മുകളിലേക്ക് നോക്കുന്നത്, അള്ളാഹു മുകളിലാണ് എന്നത് ഹൃദയത്തിലുണ്ട്. ഇത് ഫിത്റത്തിന്റെ തെളിവാണ്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജാഫർ അസ്സാദിഖ് അദ്ദേഹത്തിന്റെ അരികിൽ ഒരു നിരീശ്വരവാദി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ്, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൽ റകിബ്തൽ ബഹർ, നീ സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അതെ, സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഹൽ റഅയ്ത ഹുവാല, സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിലെ തിരമാലകൾ ആഞ്ഞു വീശുകയും കടൽ അത് ഇളകി മറിയുകയും ചെയ്യുന്ന അവസ്ഥയിൽ നീ അകപ്പെട്ടിട്ടുണ്ടോ? കടൽ മനുഷ്യന്റെ ഹൃദയത്തിലെ ഫിത്റത്തിനെ, അള്ളാഹുവിനോടുള്ള അവന്റെ ബന്ധം അത് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കടലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും മുശ്രിക്കീങ്ങൾ കടലിലെത്തിയാൽ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുമെന്ന് പറഞ്ഞത്. വേറൊരു മനുഷ്യന് ചുറ്റുവട്ടത്തൊന്നും ഇല്ലാത്ത കടലിന്റെ നടുക്കടലിലെത്തിക്കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു, ലഖദ് ഹാജത യൗമൻ റിയാഹുൽ ഹായില, ഒരു ദിവസം കപ്പലിൽ കയറിയപ്പോൾ വലിയ തിരമാലകൾ വന്നു. ഫകസറത്തി സുഫുൻ വഅഗറഖത്തിൽ മല്ലാഹീൻ, അങ്ങനെ ഞാൻ യാത്ര ചെയ്ത കപ്പൽ അത് തകർന്നു വീണു, എല്ലാ കപ്പിത്താന്മാരും അതിൻ്റെ ആളുകളെല്ലാം മുങ്ങി മരിച്ചു. ഫതഅല്ലഖ്തു ബിബഅദി അൽവാഹിഹ, എനിക്കൊരു മരത്തടിയിൽ പിടുത്തം കിട്ടി. സുമ്മ ദഹബ അന്നി ലൗഹ്, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മരത്തടിയും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. فإذا أنا مدفوع بتلاطم الأمواج حتى دفعت بي إلى الساحل. അങ്ങനെ മരത്തടിയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ സമുദ്രത്തിൽ ഞാൻ അങ്ങനെ ഒഴുകി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരമാലകൾ ഏതോ കരയിലേക്ക് എന്നെ വലിച്ചിട്ടു. അങ്ങനെ ഒരു തവണ കടലിൽ പോയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാഫർ സാദിഖ് അദ്ദേഹം പറഞ്ഞു, ലഖദ് കാന ഇഅ്തിമാദുക قبلوا على السفينه والملاح നീ കപ്പലിൽ കയറിയ സന്ദർഭത്തിൽ നീ അവലംബിച്ചത് കപ്പലിനെയായിരുന്നു. അതിലാണ് നീ നിൽക്കുന്നത്, പിടിച്ചു നിൽക്കുന്നത്. അത് മുന്നോട്ട് നയിക്കുന്നതിന് നീ അവലംബിച്ചിരിക്കുന്നത് അതിൻ്റെ കപ്പിത്താന്മാരെയായിരുന്നു. സുമ്മ അലൽ ലൗഹി ഹത്ത യുൻജിയക, പിന്നീട് കപ്പൽ തകർന്നപ്പോൾ നിന്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ ആ മരത്തടി മാത്രമാണ്. ഫലമ്മാ ദഹബത് അൻക ഹാദിഹിൽ അദവാത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ, കപ്പലില്ല, കപ്പിത്താന്മാരില്ല, നോക്കത്താ ദൂരത്ത് ഒരു മനുഷ്യനുമില്ല, കരയുമില്ല, കയ്യിൽ ഉണ്ടായിരുന്ന മരത്തടിയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ അസ്ലംത നഫ്സകലിൽ ഹലാക്ക്, നീ മരിക്കുമെന്ന് ഏതാണ്ട് നിനക്കുറപ്പായി, കടലിൽ ഒന്നും കയ്യിലില്ലാതെ നീ അങ്ങനെ നടക്കുകയാണ്. ആ അവസ്ഥയിൽ നീ കടലിൽ ഒഴുകി നടക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടും നീ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ലേ? അയാൾ പറഞ്ഞു, നഅം കുന്തു അർജുസ്സലാമ, അതെ അങ്ങനെയൊക്കെ ആയിട്ടും രക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ജാഫർ സാദിഖ് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവല്ലദി കുന്ത തർജു, നീ പ്രതീക്ഷ വച്ചിരുന്നത് അല്ലാഹുവിന്റെ മേലെയാണ്. വഖദ് അഖറ ബിഹി ഖൽബുക ഇൻദ ശിദ്ദ, പ്രയാസം കടുത്തപ്പോൾ നിന്റെ ഹൃദയം അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. വഇൻ അൻകറഹു ലിസാനുക ഇൻദ നജാ, രക്ഷപ്പെട്ടപ്പോൾ നിന്റെ നാവുകൊണ്ട് നീ അതിനെ നിഷേധിക്കുന്നുണ്ട് എങ്കിലും നിന്റെ ഹൃദയം കൊണ്ട് നീ അത് അംഗീകരിച്ചിട്ടുണ്ട്. വിശദമായി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ കടലിൽ കപ്പൽ തകർന്ന് കടലിൽ വീണു, അവൻ്റെ കയ്യിലൊരു മരത്തടിയുണ്ട്, മരത്തടിയും കൂടി കയ്യുന്നു പോയി, കണ്ണെത്താ ദൂരത്തോളം ഒരു കരയും കാണാനില്ല, അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധ്യത എന്താ? മരിക്കുമെന്നാ. എന്താ അവൻ മുങ്ങി മരിക്കാത്തത്? എന്താ അവൻ കടലിൻ്റെ ആഴത്തിലേക്ക് പോയി ഞാനങ്ങ് മരിച്ചോട്ടെ എന്ന് പറയാത്തത്? എന്താ അവൻ പിടിച്ചു നിൽക്കുന്നത്? എപ്പോഴെങ്കിലും ഒരു രക്ഷ വരുമെന്ന പ്രതീക്ഷ എന്തിനാണ് ഹൃദയത്തിൽ ഇതൊക്കെ അനുഭവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അങ്ങ് മരിച്ചുകൂടെ? മരിച്ചാൽ എന്താണ് സംഭവിക്കാനുള്ളത്? ഈ ഫിത്റത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് നിരീശ്വരവാദികളിൽ ചിലർ, അവർ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറായത് അവരുടെ ജീവിതത്തിൽ കഠിനമായ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴാണ്. അവരുടെ മക്കൾ മരിക്കുകയോ ഉറ്റ ബന്ധുക്കൾ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ, പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലാഹുവിലേക്ക് അഭയം തേടി വരുന്നവർ എത്ര പേരെ കാണാൻ സാധിക്കുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈ വിശ്വാസം ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അല്ലാഹു പറയുന്നു, വഇദാ മസ്സകുമുദ്ദുർ ഫിൽ ബഹരി ضل من تدعون الا اياه, നിങ്ങൾ സമുദ്രത്തിലായിരിക്കേ അതിന്റെ തിരമാലകൾ നിങ്ങൾക്ക് നേരെ ആഞ്ഞു വീശിയാൽ, ضل من تدعون الا اياه, നിങ്ങൾ വിളിച്ചു തേടിയിരുന്നവരെല്ലാം നിങ്ങൾക്കില്ലാതെയായി പോകും. ഇല്ല ഇയാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. അല്ലാഹു ഉണ്ട് എന്ന ഈ വിശ്വാസം ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണ് ഈ ശുദ്ധ പ്രകൃതി. അത് മനുഷ്യരിൽ ഉണ്ട് എന്നതിന് അനേകം തെളിവുകളുണ്ട്.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്ന മൂന്നാമത്തെ തെളിവ് ദലീലു ശറഅ, ദീനിന്റെ തെളിവുകളാണ്. അത് ധാരാളമുണ്ട്, ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ, ഇവയെല്ലാം തെളിവുകളാണ്. നാലാമത്തെ തെളിവ് ദലീലുൽ ഹിസ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തെളിവുകളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ദുആ ആണ്, പ്രാർത്ഥനകളാണ്. ഏതൊരു മുഅ്മിനോടും ചോദിക്കുക, ഇനിയൊരു വഴിയുമില്ല എന്ന് ബോധ്യപ്പെട്ട സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ നടത്തുന്ന ദുആ അത്ഭുതകരമായ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അവന് അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. അവനറിയാം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്ന വഴിയാണ്, അതിനപ്പുറത്ത് മറ്റൊരു കാരണവും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. അതിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന, പലപ്പോഴും പല നാടുകളിലും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ കാണാവുന്ന കാര്യങ്ങളിലൊന്നാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, അവരോട് ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്കെതിരെ ഏതെങ്കിലും ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുന്ന അനുഭവങ്ങൾ പറയാൻ കഴിയുന്ന ധാരാളം പേരുണ്ട്. എന്തെങ്കിലും വെറുതെ നശിക്കണമെന്നല്ല, അവന് ഇന്നത് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതേ കാര്യം തന്നെ അവന് സംഭവിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളിൽപ്പെട്ട കാര്യമാണത്. അത് നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളിലൊന്നാണ്. ഇവിടെ സാന്ദർഭികമായി സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ നിരീശ്വരവാദത്തിൻ്റെ ജൽപ്പനങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്, അവൻ്റെ ദീൻ അത് ശരിയായ ദീനാണ്, അതാണ് ഞാൻ പിൻപറ്റേണ്ടത്, പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു മുസ്ലിം നിരീശ്വരവാദ നിർമ്മതവാദ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നവരുടെ സംസാരങ്ങൾ കേൾക്കരുത്. അവ കേൾക്കുന്നതിൽ നിന്ന് അവൻ മാറി നിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅറിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീഥിൻ ഗൈരി. അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നവർ ആ പരിഹാസവുമായി കൂടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകണം. അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നത് കണ്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയും ചെയ്യുക എന്നതല്ലാതെ ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ ചെയ്യുന്നത് വേറെന്താ? അത്തരം സംസാരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്നത് മുസ്ലിമീങ്ങൾ തീർത്തും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ദീൻ ഹഖല്ലാത്തത് കൊണ്ടല്ല. സഹോദര, നിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് വിചാരിക്കുക. ആ സമ്പത്ത് നീ എങ്ങനെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുക? വീട്ടിൽ കയറി വരുന്ന ആളുകളോടൊക്കെ എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് വല്ല ബിസിനസ് ഉണ്ടോ, എന്തെങ്കിലും പറഞ്ഞേരി, ഞങ്ങളതൊന്ന് കേൾക്കട്ടെ എന്ന് പറയാറുണ്ടോ? ഇല്ല. സൂക്ഷിച്ച് കണ്ടറിഞ്ഞ് വിശ്വസ്തനായ ആളുകളുടെ അരികിൽ മാത്രമാണത് നമ്മളെ ഏൽപ്പിക്കുക. ദുനിയാവിലെ സമ്പത്തിൻ്റെ കാര്യം ഇതാണ്. എന്നാൽ ദുനിയാവിൽ നിനക്ക് എത്ര കോടികൾ ലഭിക്കുന്നതിനേക്കാളും വിലപ്പെട്ടത് അല്ലാഹുവിൻ്റെ ദീനാണ്. ഇതിനുള്ള പ്രതിഫലം പണം കൊണ്ട് വിലമതിക്കാൻ സാധിക്കാത്ത സ്വർഗമാണ്. അതെങ്ങനെയാണ് നീ വിശ്വാസികളല്ലാത്ത, സത്യസന്ധതയില്ലാത്ത, കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുക? മുൻഗാമികൾ പറഞ്ഞതുപോലെ, നീ എന്തു വേണമെങ്കിലും കളിക്കാൻ വേണ്ടി എടുത്തോളൂ, നിന്റെ ദീന് കൊണ്ട് കളിക്കരുത്. നിന്റെ ദീന് നീ തമാശയാക്കരുത്, അതിനെ നീ നിസ്സാരമാക്കി കാണരുത്. ഹൃദയം കൊണ്ടുപോയി നരകത്തിന്റെ മുകളിൽ പിടിച്ച് നീ ഭാഗ്യപരീക്ഷണത്തിന് തുനിയാൻ നിൽക്കരുത്. ഒന്നും വേണ്ട, അത് കേട്ട്, ആ പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് അതിലെന്തെങ്കിലും ഒരു സംശയമുണ്ടായി, ആ സംശയത്തിലായിക്കൊണ്ട് അത് തീർക്കാമെന്ന ഉദ്ദേശത്തിലാണ് നീ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. പക്ഷേ ആ സംശയത്തിലായിക്കൊണ്ടിരിക്കുക, നീ അങ്ങ് മരിച്ചുപോയാലോ? എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ഈ ദീൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ദീൻ ഹക്കാണ്, നഷ്ടമുണ്ടാകുന്നത് നിനക്കാണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, അവരുടെ കയ്യിലൊന്നുമില്ല, ചീഞ്ഞളിഞ്ഞ ആദർശമല്ലാതെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അഖീദ, ഈ വിശ്വാസം, അത് നമുക്ക് ദുനിയാവും അതിലുള്ള സർവസമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിക്കാൻ പാടില്ല. അതോടൊപ്പം ചില ആളുകൾ പലപ്പോഴും യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇത്തരം ആളുകളുമായി സംസാരിക്കുന്നതിന് ചിലരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, അവർക്ക് സത്യം മനസ്സിലായെങ്കിലോ എന്ന ചിന്തയാണ്. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ അവരോട് സംസാരിക്കേണ്ടത് അറിവുള്ളവരാണ്, സാധാരണക്കാരല്ല. രണ്ടാമത്തെ കാര്യം, നിരീശ്വരവാദികളിൽ ബഹുഭൂരിപക്ഷവും, അല്ലാഹുവിനെ നിഷേധിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അവർ സത്യമറിഞ്ഞതിന് ശേഷവും അത് സ്വീകരിച്ചവർ തന്നെയാണ്. അവരുടെ ഉദ്ദേശം അല്ലാഹു ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കലോ അത് സ്ഥാപിക്കലോ ഒന്നല്ല. അവർക്ക് ഹറാമുകൾ ചെയ്യണം, തോന്നിവാസങ്ങളിൽ ജീവിക്കണം, അതിൽ ജീവിക്കാൻ ഈ വിശ്വാസം തടസ്സമാണ്. അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ, പരലോകമുണ്ട് എന്ന് പറഞ്ഞാൽ, അത് വിശ്വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് ഒരു നിയന്ത്രണം എത്രയും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു ഇല്ല എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം, ദുനിയാവ് അവന് മുൻപിൽ അവന് തോന്നിയത് ചെയ്യാവുന്ന അവസ്ഥയിലാണ്. ഈ തോന്നിവാസത്തിനുള്ള ന്യായീകരണം മാത്രമാണ്, അവർ സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറയുന്ന ഒരു ന്യായം മാത്രമാണ് ഈ വിശ്വാസം. അതല്ലാതെ അതിനപ്പുറത്ത് ഇതിൽ യാതൊരു സത്യമില്ല, ഒരടിസ്ഥാനവും ഇവർ പറയുന്നതിലില്ല. അവരീ പറയുന്നത് സത്യമായിരുന്നു എങ്കിൽ, അല്ലാഹു ഇല്ല, പരലോകമില്ല, ഈ പറഞ്ഞ ദീനൊന്നുമില്ല എന്നത് സത്യമായിരുന്നു എങ്കിൽ, അവരതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ, ഏറ്റവും കുറഞ്ഞത് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ നടക്കുക പോലില്ലായിരുന്നു. അവർ പറയുന്നത് എന്താ? അല്ലാഹു ഇല്ല എന്നാണ്. ആയിക്കോട്ടെ, ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, മറ്റുള്ള ജനങ്ങൾ എന്ത് വിശ്വസിച്ചാലും നിനക്കെന്താണ്? നീ എന്തിനാണ് പറഞ്ഞെടുക്കുന്നത്? ആളുകൾ എന്തെങ്കിലും വിശ്വസിച്ചോട്ടെ, ആളുകൾ എന്തെങ്കിലും ചെയ്തോട്ടെ, നിനക്കെന്താണ്, നീ വീട്ടിലിരുന്നാ പോരെ, എന്തിനാണ് നീ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് നീ ആളുകളോട് പോയി തർക്കിക്കുന്നത്, എന്തിനാണ് നീ ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് നീ വെറുതെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നത്. അള്ളാഹു ഇല്ലെങ്കിൽ അങ്ങ് മരിച്ചു പോയാൽ പോരെ, നിനക്ക് തോന്നിയതുപോലെ ജീവിച്ച് അവസാനിച്ചാൽ പോരെ. ഇത് അവരുടെ ന്യായീകരണം മാത്രമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, വദ്ദതി സാനിയതു അൻ തസ്നിയ അന്നിസാ കുല്ലുഹുൻ, ഒരു വ്യഭിചാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വ്യഭിചരിച്ചിരുന്നെങ്കിൽ എന്നാണ്. കാരണം എന്നാൽ അവൻ ഈ ജനങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഈ പ്രയാസം നൊഞ്ഞിട്ടു, ഞാൻ മാത്രം തെറ്റ് ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു സമാധാനം കിട്ടും. അത് മാത്രം നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് മനസ്സിലാവാഞ്ഞിട്ടല്ല. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും സത്യസന്ധമായ ഹൃദയവുമായി ഇതിൻ്റെ മുന്നിൽ പോയിരുന്ന് കഷ്ടപ്പെടുക എന്നുള്ളത് വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തലാണ്, നിങ്ങളുടെ ദീനിനെ അപകടത്തിൽപ്പെടുത്തലാണ്. ഏറ്റവും വലിയ നിരീശ്വരവാദി ആരായിരുന്നു? ഫിറഔനാണ്. ഫിറഔനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? അവനൊക്കെ വലിയ നിരീശ്വരവാദി വേറെ ഏതാണുള്ളത്? അവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ളുമൻ വഉലുവാ, വജഹദു ബിഹാ, അവരതിനെ അറിഞ്ഞിട്ടും നിഷേധിച്ചതാണ്. വസ്തൈഖനത്ഹാ അൻഫുസുഹും, അവരുടെ ഹൃദയത്തിൽ യഖീൻ, ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു അള്ളാഹു ഉണ്ട് എന്ന കാര്യത്തിൽ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് സത്യമാണ് എന്നതിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അതിക്രമമായിക്കൊണ്ട്, അനീതിയായിക്കൊണ്ട്, ഔന്നത്യം കാരണം മൂസ പറയുന്നത് അനുസരിച്ചാൽ അവരുടെ അഹങ്കാരം അതിനെ സമ്മതിക്കാത്തത് കാരണം അവരത് അംഗീകരിക്കാതിരുന്നതാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബു സമാവാതി വൽ അർദി ബസാഇർ. ഫിർഔൻ, ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു ആണ് എന്ന് നിനക്കറിയാം. വ്യക്തമായി ബസീറത്തോടുകൂടി, ഉറച്ച ഹൃദയത്തോടുകൂടി നിനക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഏറ്റവും വലിയ നിരീശ്വരവാദിയുടെ കഥയാണത്. പിന്നല്ല അതിന് ശേഷമുള്ള ആൾക്കാർ. അപ്പോൾ സഹോദരങ്ങളെ, നിരീശ്വരവാദികളുടെ സംസാരങ്ങൾ കേൾക്കുക എന്നത്, അതിന് ചെവി കൊടുക്കുക എന്നത് മുസ്ലിമീങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. മാത്രമല്ല, നമ്മളത് കേൾക്കാൻ നിൽക്കുമ്പോൾ, നമ്മളതിൻ്റെ അടിയിൽ പോയി കമൻ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ, അതിൻ്റെ അടിയിൽ പോയി സംസാരിക്കാൻ നിൽക്കുമ്പോൾ, ഇത് കൂടുതൽ ആളുകൾക്ക് പ്രചരിക്കാൻ, നമ്മൾ മിണ്ടാതിരുന്നാലോ, മൈൻഡ് ചെയ്യാതിരുന്നാലോ, ഒരുത്തൻ അങ്ങാടിയിൽ വന്ന് എന്തൊക്കെയോ വെച്ചുണ്ടാക്കാൻ, അവനെന്തൊക്കെയോ പറയാൻ നടക്കാൻ, ഒന്നോ രണ്ടോ ആളവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അവൻ ആവേശം കൂടി അവൻ വീണ്ടും ഭർത്താനം പറയും, ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവനത് അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിൽ പിഴച്ച ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി ഒരുത്തൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഖുർആനിലുള്ള ചില ആയത്തുകൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് അതിലിങ്ങനെ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. അവൻ്റെ ഉദ്ദേശം പഠിക്കലല്ല, പ്രശ്നം ഉണ്ടാക്കലാണ്. അവൻ ഷാമിലോ മറ്റോ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടേക്ക് കത്തെഴുതി, അവനങ്ങോട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അവൻ മദീനയിലെത്തി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലെത്തി, തലയിലൊരു തലക്കെട്ട് കെട്ടിയിട്ടുണ്ട്, തലക്കെട്ടങ്ങ് ഊരാൻ പറഞ്ഞു, കയ്യിലുള്ള വടി കൊണ്ട് തലക്ക് രണ്ട് അടിയും കൊടുത്തു, പോയിക്കൊന്നാണ്, നാളെ വീണ്ടും വരാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും വന്നു, രണ്ടാമത്തെ ദിവസം ഇതേപോലെ അടി കിട്ടി. മൂന്നാമത്തെ ദിവസം അടി കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, ഉമർ, നിങ്ങളെൻ്റെ തലൻ്റെ ഉള്ളിലുള്ളത് കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോയിട്ടുണ്ട്, എന്നെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ വേഗം തീർത്തു തരണം. ഉമർ റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു, ഇനി നീ ഒരാളും സംസാരിക്കാൻ പാടില്ല. അദ്ദേഹം ഷാമിലേക്ക് കത്തെഴുതി, ഇവൻ ഒരാളുമായും സംസാരിക്കാനും പാടില്ല, അവനോട് ഇനി ഒരാളും സംസാരിക്കാൻ പാടില്ല. അവസാനം അയാളുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, രോഗം ബാധിച്ച ഒട്ടകത്തിനെ പോലെ അയാൾ ഷാമിലെ തെരുവുകളിലൂടെ നടക്കുമായിരുന്നു. ആൾക്കാരിങ്ങനെ കൂടി നിന്ന് വർത്തമാനം പറയുന്നുണ്ടാവും, ഇവൻ അങ്ങ് കയറി വന്ന ആൾക്കാരെല്ലാം മാറിപ്പോവും. അതോടുകൂടി അവൻ പറയുന്ന ഈ പിടച്ച വാദം ജനങ്ങൾക്ക് എത്താനുള്ള വഴി അവിടെ അവസാനിക്കുകയാണ്. ആളുകൾ ചോദിക്കും, അപ്പം നിങ്ങൾ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? അല്ലെ, ഒരാൾ വന്നിട്ട് പറയണം, ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ പിതാവ് അറിയപ്പെട്ട, നിങ്ങളുടെ പിന്നെ ആളാണ് നിങ്ങളുടെ പിതാവ് എന്ന് നിങ്ങൾക്കറിയാം, ഏ അയാളല്ല എൻ്റെ വാപ്പ, എൻ്റെ വാപ്പ വേറൊരാളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്, ഏ അവനത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവനത് പറഞ്ഞോട്ടെ എന്നാരെങ്കിലും പറയൂ. എന്തും പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണെങ്കിൽ എല്ലാം പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? പറയുന്നത് സത്യമായിരിക്കണം, ബാത്തിന് പറയാൻ പാടില്ല. കളവ് പറയാൻ പാടില്ല, അത് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നമ്മളായി സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ആർക്കെങ്കിലും നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട വസ്വാസുകൾ, ചിന്തകൾ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യസാലു നാസു യതസാഅലൂൻ ഹത്താ യുഖാൽ ഹാദാ ഖലഖല്ലാഹുൽ ഖൽഖ് ഫമൻ ഖലഖല്ലാഹ്. ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ അവർ അവസാനം പറയും, ഹാദാ ഖലഖല്ലാഹ്, ഇതിനെയെല്ലാം അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ഫമൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് അവർ ചോദിക്കുന്നത് വരെ. അങ്ങനെ അവർ ചോദിച്ചാൽ, ഫമൻ വജദ മിൻ ദാലിക ഷൈഅൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും കേട്ടുപോയാൽ, അവന്റെ ഹൃദയത്തിൽ അത് പ്രയാസം സൃഷ്ടിച്ചാൽ, ഫല്യഖുൽ, അവൻ പറയട്ടെ, ആമൻതു ബില്ലാഹി വ ബിറസൂലിഹി, ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവൻ പറയട്ടെ. വേറെ ചില ഹദീസുകളിൽ കൂടുതലായി ചിലത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫ്വൻ അഹദ്. അങ്ങനെ അവൻ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പിന്നീട് അവിടുന്ന് പറഞ്ഞു, സുമ്മ ലിയത്ഫുൽ അൻ യസാരിഹി സലാസൻ, പിന്നീട് അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ ചെറുതായി തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ തുപ്പട്ടെ. കാർക്കിച്ചു തുപ്പാന്നല്ല, തഫൽ എന്നാണ് ചെറുതായി തുപ്പലം തെറിക്ക് ഇങ്ങനെ തുപ്പുന്നതിനാണ്. ഇങ്ങനെ മൂന്ന് തവണ അവൻ ഇടതുഭാഗത്തേക്ക് തുപ്പട്ടെ. വലിയസ്തഇദ് മിന ശൈത്താൻ, അഊദു ബില്ലാഹി മിന ശൈത്താൻ റജീം എന്ന് അവൻ പറയുകയും ചെയ്യട്ടെ. അപ്പോൾ ഇത്തരം വസ്വാസികൾ ആർക്കെങ്കിലും ഹൃദയത്തിൽ കയറുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്, ആമൻതു ബില്ലാഹി വ ബിറസൂലിഹി, അല്ലാഹു അൽ അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വ ലം യൂലദ് വ ലം യകുൽ ലഹു കുഫുവൻ അഹദ്, അഊദു ബില്ലാഹി മിന ശൈത്താൻ റജീം, മൂന്നാണ് ഇടതുഭാഗത്തേക്ക് തുപ്പുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന സുന്നത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും ഈ ചോദ്യം കേട്ടാൽ, ഫല്യസ്തഇദ് ബില്ലാഹി വലിയൻതഹി, അവൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ. അവൻ്റെ ചിന്ത ഈ വസ്വാസിലേക്ക് കയറി വന്നാൽ ആ ചിന്ത അവിടെ അവൻ അവസാനിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ചിന്ത അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത്? അത് അവൻ്റെ ഹൃദയത്തിൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തുടക്കം അവസാനം, ഇതില്ലാതെ ചിന്തിക്കാൻ അവൻ്റെ ബുദ്ധിക്ക് ശക്തിയില്ല, ഒന്ന് ചിന്തിക്കാൻ സാധിക്കില്ല, അവൻ്റെ ബുദ്ധി പരിമിതമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ അരികിൽ സമാനമായ ചോദ്യവുമായി ഒരാൾ വന്നപ്പോൾ അയാളോട് ഇബ്നു അബ്ബാസ് അദ്ദേഹം ചോദിച്ചു, മോനെ, നിൻ്റെ കണ്ണ് അത് എത്ര ദൂരേക്ക് കാണും? അവൻ പറഞ്ഞു, ദാ ഇതുവരെ എനിക്ക് കാണാനുണ്ട്. നിനക്ക് എത്ര ശബ്ദം കേൾക്കും? ദാ ഇത്ര ശബ്ദം എനിക്ക് കേൾക്കാനുണ്ട്. മോനെ, കണ്ണിനും കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിധിയുള്ളതുപോലെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിക്കും പരിമിതിയുണ്ട്. അല്ലെ, നമ്മളെ ബുദ്ധി അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ണ് അതുകൊണ്ട് കാണുന്ന കാഴ്ചകൾ, ചെവി അതുകൊണ്ട് കേൾക്കുന്ന ശബ്ദം, നാവ് കൊണ്ട് രുചിച്ചറിയുന്നത്, മൂക്കുകൊണ്ട് മണത്തറിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അത് ഒരിക്കലും അവസാനത്തെ വാക്കൊന്നുമല്ല. മനുഷ്യൻ്റെ ബുദ്ധി അതിന് കണ്ണിനും കാഴ്ചക്കും കേൾവിക്കുമെല്ലാം പരിമിതിയുള്ളതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി അവൻ തിരിച്ചറിയണം എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, വലിയൻതഹി, അവൻ അവിടെ അവസാനിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയത്തിൽ ചുരുക്കത്തിൽ പറയാവുന്ന ചില കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുകയും അവൻ്റെ തൗഹീദിലും ഈമാനിലുമായി കൊണ്ട് നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ്.